പ്രൈസ് ദി ലോർഡ്. ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് നമ്മെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. സഭാപ്രസംഗി 7:8. സഭാപ്രസംഗി 7:8. ആരംഭത്തേക്കാൾ അവസാനം നല്ലത്. ദി എൻഡ് ഓഫ് എ മാറ്റർ ഈസ് ബെറ്റർ ദാൻ ഇറ്റ്സ് ബിഗിനിങ്. ദി എൻഡ് ഓഫ് എ മാറ്റർ ഈസ് ബെറ്റർ ദാൻ ഇറ്റ്സ് ബിഗിനിങ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഫിലിപ്പിയർ 1:4 കാണുന്നു. പ്രസിദ്ധ സുവിശേഷകനായ ഡോക്ടർ ഹാരി തൻ്റെ ഓരോ ദിവസവും വളരെയധികം പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്. അന്നും പതിവ് പോലെ പ്രാർത്ഥനയോടെ സുവിശേഷവും അതിൻ്റെ ശക്തിയും എന്ന വിഷയത്തെപ്പറ്റി ഡോക്ടർ ഹാരി ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് മുൻവരിയിൽ ഇരുന്ന ഒരാൾ ധൃതിയിൽ എന്തോ എഴുതുന്ന അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പ്രസംഗത്തിൻ്റെ കുറിപ്പ് എഴുതുകയാണെന്നാണ് പ്രാസംഗികനായ ഡോക്ടർ ഹാരി കരുതിയത്. എന്നാൽ പ്രസംഗം തീരുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യൻ അയാൾ എഴുതിയ കുറിപ്പുമായി സ്റ്റേജിൽ കയറി. അത് നിരീശ്വരവാദിയായ ആർദർ എന്ന വ്യക്തിയായിരുന്നു. ആ മനുഷ്യൻ ക്രിസ്ത്യാനിത്വത്തെപ്പറ്റിയും നിരീശ്വരവാദത്തെപ്പറ്റിയും വാദിക്കുവാൻ ഡോക്ടർ ഹാരിയെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ആ കടലാസുമായി മുൻപോട്ട് വന്ന ഡോക്ടർ ഹാരി അത് ഉറക്ക വായിക്കുകയും അയാളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ചില നിബന്ധനകൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒന്നാമതായി, ആർദർ തനിയെ വരരുത്. വാദപ്രതിവാദത്തിനായി വരുമ്പോൾ നിരീശ്വരവാദിയായ ആർദറിന്റെ പ്രസംഗം കേട്ട് പാപജീവിതം ഉപേക്ഷിച്ച ഒരാൾ കൂടെ കാണണം. രണ്ടാമതായി, ആർദറിന്റെ പ്രസംഗം കേട്ട് മനംമാറ്റം വന്ന ഒരു പാപിനിയായ സ്ത്രീയെ കൂടെ കൊണ്ടുവന്നേ മതിയാകുള്ളൂ. മൂന്നാമതായി, ആർദറിന്റെ വാക്കുകളാൽ പാപജീവിതത്തോടെ വെറുപ്പും വിശുദ്ധ ജീവിതത്തോടെ ആർത്തിയുമുള്ള ഒരാളെ കൂടെ കൊണ്ടുവരണം. കൂടാതെ ആ വ്യക്തി ഇന്ന് സമൂഹം ആദരിക്കുന്ന ഒരാളുമായിരിക്കണം. എൻ്റെ വാക്കുകൾ മൂലം മാറ്റം വന്ന അനേകരുമായി ഞാൻ വരുമെന്ന് ഡോക്ടർ ഹാരി സന്തോഷത്തോടെ പറഞ്ഞു. കാരണം ക്രിസ്തുവിൻ്റെ വചനം അവരെ സ്വതന്ത്രരാക്കിയതിനാൽ അവർ സന്തോഷത്തോടുകൂടെ എൻ്റെ കൂടെ വരും. താങ്കൾ എത്ര പേരെ അന്ന് കൊണ്ടുവരും എന്ന് ഹാരി ചോദിച്ചു തീരും മുമ്പ് തന്നെ ആർദർ സ്ഥലം വിട്ടു. ചോദ്യത്തിൻ്റെ മറുപടി പറയുവാൻ നിന്നില്ല. ദൈവത്തിലുള്ള യഥാർത്ഥ ആശ്രയം ഒരു വ്യക്തിക്ക് നല്ല ആരംഭം നൽകുകയും അത് അവസാനം വരെ സൂക്ഷിപ്പാൻ സഹായിക്കുകയും ചെയ്യുന്നു. ജോസഫിൻ്റെ ജീവിതം ഇതിനൊരു ഉദാഹരണമാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ജ്യേഷ്ഠന്മാരോടൊപ്പം നടക്കുമ്പോഴും ദൈവത്തോടുള്ള ബന്ധം അവൻ സൂക്ഷിച്ചിരുന്നു. ജ്യേഷ്ഠന്മാർ മറ്റുള്ളവരെ കൊണ്ട് ദുശ്രുതി കേൾപ്പിച്ചപ്പോഴും വിവരം പിതാവിനെ അറിയിക്കുകയും ജ്യേഷ്ഠന്മാരുടെ സ്വഭാവ വൈകല്യം തന്റെ സ്വഭാവത്തിന് മാലിന്യമേൽക്കാതെ തന്നെ സൂക്ഷിക്കുവാനും ജോസഫിന് കഴിഞ്ഞു. യഹോവ അവനോടൊപ്പം ആരംഭത്തിൽ മാത്രമല്ല തുടർന്നുള്ള ജീവിതയാത്രയിലെ പ്രതികൂലത്തിലും കൂടെയുണ്ടായിരുന്നു. അതിനാൽ ഫറവോൻ അവനെ നോക്കി പറയുന്നുണ്ട്, ദൈവാത്മാവുള്ള മനുഷ്യനെന്ന്. യഹോവ അവനോട് കൂടെ ഇരുന്നതിനാൽ ജോസഫ് ചെയ്തതൊക്കെയും സഫലമായി. അവൻ മിസ്രയീം ദേശത്തിൻ്റെ ഒക്കെ മേലധികാരിയായി മാറിയെന്ന് ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൻ്റെ 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ കാണാം. രണ്ടാമതായി, ചിലർ ദൈവത്തോട് ആലോചന ചോദിക്കാതെ അതിന് സമയം മാറ്റിവെക്കാതെ കൊട്ടിഘോഷിച്ച് വ്യാജഭാവങ്ങൾ കാണിച്ച് ജീവിതം ആരംഭിക്കും. ജീവിതം പരാജയമായി തീരുമ്പോൾ സുബോധം വന്ന് ചുരുക്കം ചിലർ മാത്രമേ രക്ഷപ്പെടൂ. എങ്കിലും ഭൂരിപക്ഷവും ജീവിതം വ്യാജഭാവത്തിൽ തന്നെ കൊണ്ടുപോയി തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. ധനികനായ പിതാവിൻ്റെ ഇളയ പുത്രൻ അപ്രകാരമുള്ളവനായിരുന്നു. ലൂക്കോസ് 15:11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ, എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ വളർന്നവൻ, അവൻ അപ്പനെ അല്ല സ്നേഹിച്ചത്, അപ്പൻ്റെ പണത്തെയായിരുന്നു. പരാജയത്തിൻ്റെ തുടക്കം അവിടെയാണ് സംഭവിച്ചത്. തൻ്റെ വിഹിതം വിറ്റ് ആ പണം കൊണ്ട് അവൻ അപ്പനെ വിട്ട് ദൂരദേശത്തേക്ക് പോയി. അവൻ്റെ ജീവിതം പരാജയമായി മാറി. പണമുണ്ടെങ്കിൽ എല്ലാമായി എന്ന് കരുതുന്ന സമൂഹത്തിന് അവൻ്റെ ജീവിത പരാജയം ഒരു പാഠമാകണം. എന്നാൽ എപ്പോഴോ അവന് സുബോധം വന്നു. അതിനാൽ അവൻ മടങ്ങി വരികയും ആരംഭത്തേക്കാൾ അവസാനം നല്ലതാക്കി തീർക്കുകയും ചെയ്തു. നമ്മൾ ആദ്യം ചിന്തിച്ച ജോസഫ് ആരംഭം മുതൽ യഹോവയോട് ചേർന്നിരുന്നതുകൊണ്ട് ആരംഭത്തേക്കാൾ അവൻ്റെ അവസാനം നല്ലതായി. ഇവിടെ ആരംഭം ശരിയായിരുന്നില്ല, വ്യാജഭാവമായിരുന്നു. എന്നാൽ ഇടയ്ക്കെപ്പോഴോ അവന് സുബോധം വന്നതിനാൽ അവസാനം നല്ലതാകുവാൻ സാധിച്ചു. മൂന്നാമതൊരു കൂട്ടരുണ്ട്. അവർ നല്ല ആരംഭം കുറിക്കും, പക്ഷേ കുറെ കഴിയുമ്പോൾ സാത്താന്റെ ദുരാലോചനയിൽ അവർ വീഴും. യഹോവയോടൊപ്പം നടന്ന ആദ്യ മാതാപിതാക്കൾ ആരംഭത്തിൽ ദൈവിക സാമീപ്യവും സന്തോഷവും അനുഭവിച്ചവരാണ്. എന്നാൽ പിന്നീട് അവർ സാത്താന്റെ ചതിയിൽ അകപ്പെട്ടു. തോട്ടത്തിൻ്റെ കാവലും അവിടുത്തെ വേലയും ചെയ്യേണ്ടവർ ജോലിയിൽ വീഴ്ച വരുത്തി. അതൊരു പരാജയമായി മാറി. അവസാനം അവർ ശാപം ഏറ്റുവാങ്ങി. അവർക്ക് തോട്ടം നഷ്ടപ്പെട്ടു, അതായത് അവരുടെ സന്തോഷവും സമാധാനവും നഷ്ടമായി എന്നർത്ഥം. നാലാമതായി മറ്റൊരു കൂട്ടരുണ്ട്. നല്ല ആരംഭം കുറിക്കാൻ ദൈവം വിളിച്ചിറക്കിയവരോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്ന മറ്റ് ചില ലോകസ്നേഹികൾ, അബ്രഹാമിനൊപ്പം ഇറങ്ങിത്തിരിച്ചതാണ് ലോത്ത്. അബ്രഹാമിന് ദൈവ വിളിയുണ്ടായിരുന്നു. എന്നാൽ കിട്ടിയ സമയം തക്കത്തിൽ ഉപയോഗിക്കാതെ ലോത്ത് ജീവിതത്തിൽ ഒരു പരാജയമായി മാറി. പട്ടണത്തിൽ കൂടാരമടിച്ചവൻ്റെ ജീവിതം അവസാനിച്ചത് ഒരു ഗുഹയിലാണ്. ഉൽപ്പത്തി പുസ്തകം 19:30 വാക്യത്തിൽ കാണാം. നാം ഇതിലേത് കൂട്ടത്തിൽ? നമ്മൾ നാല് പേർ തരത്തിലുള്ളവരെ കുറിച്ച് പറഞ്ഞു. ഒന്നാമതായി ആരംഭത്തേക്കാൾ നല്ല അവസാനം ലഭിച്ചവർ. രണ്ടാമതായി ആരംഭം നല്ലതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു, പക്ഷേ നല്ല രീതിയിലായിരുന്നില്ല പോക്ക്, പരിതാപകരമായിരുന്നു. പിന്നീട് സുബോധം വന്നപ്പോൾ അവസാനം നല്ലതായി. മൂന്നാമതായി ആരംഭം നല്ലതാണ്, പക്ഷെ അവസാനം സാത്താൻ്റെ പിടിയിലായി. അവരുടെ അവസാനം വളരെ പരിതാപകരമായിരുന്നു, ശാപത്തിന് അടിമകളായി മാറി. നാല്, നല്ല ആരംഭക്കാരൻ്റെ കൂടെ ഇറങ്ങി ഫലമില്ലാതായി, അവസാനം വലിയ തകർച്ചയിലാകുന്നു. ഓരോരുത്തരും ചിന്തിക്കുക, ഞാനിതിൽ ഏത് കൂട്ടത്തിലാണെന്ന്. ക്രിസ്തുവിൽ തുടങ്ങി, ക്രിസ്തുവിൽ വളർന്ന്, ക്രിസ്തുവിനോടൊപ്പം വസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ തുടങ്ങി, ക്രിസ്തുവിൽ വളർന്ന്, ക്രിസ്തുവിനോടൊപ്പം വസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളെ, ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ആരംഭിക്കുക. ഓരോ ദിവസത്തിൻ്റെയും അവസാനം അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന് നന്ദി പറയുക. അങ്ങനെ ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ആരംഭവും അവസാനവും എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടതാകും. ഏത് വിഷയത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കുക. അപ്രകാരം നല്ല ഒരു ശീലം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വരുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ അങ്ങ് തന്ന സമയത്തിനായി നന്ദി. യേശുവേ, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ പൂർണമായി അങ്ങയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. സ്വയം ആരംഭം കുറിക്കാതെ ക്രിസ്തുവിനോട് ചേർന്ന് ഓരോ ദിവസവും മുൻപോട്ട് പോയി അവൻ്റെ ജ്യോതിഷുകളായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ യാചന കേൾക്കണമേ. ആമേൻ. മക്കളെ, നിങ്ങളുടെ ആരംഭം ക്രിസ്തുവിനോടും ചേർന്നുള്ളതാകുവാനും അവസാനം ആരംഭത്തെക്കാൾ നല്ലതാകുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സകലവിധ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. BibleStudy.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ജീസസ്.